I'm so glad. കൊച്ചു കുഞ്ഞുങ്ങൾ തന്നെ കർത്താവിനെ സ്തുതിക്കുന്ന ഒരു മെസ്സേജ് കൊച്ചു കുഞ്ഞുങ്ങൾ കൂടെ മനസ്സിലാകട്ടെ പോകണം. ഒരനുഭവം ശാന്തമായിട്ട് സ്ലോവായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നതിലല്ല, പറയുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് എന്റെ ഹൃദയത്തെ ചിന്ത. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തിൽ സമയത്തുണ്ടാകും ഞങ്ങളുടെ വചനം കേൾക്കുവാനായി അടികളെ സമർപ്പിക്കുന്നു. ഞങ്ങളോട് അങ്ങയുടെ വചനം ഉദ്ഘാടിപ്പിക്കും, ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് തൊടുകയും ചെയ്യണം, ഞങ്ങളുടെ ഉള്ളങ്ങളെ സ്പർശിക്കണമെന്നേ കർത്താവും. അടികൾക്ക് വീണ്ടും വരുന്നില്ലായിരുന്നു വചനം തന്ന യേശു. ഇന്ന് പോലെക്കാലം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഗ്രേസ് ചെയ്ത് സംസാരത്തിനെ തിരഞ്ഞെടുത്തത് കർത്താവ് പറഞ്ഞതായിട്ടുള്ള ആ ഹൗസ് ബോട്ടിന്റെ ഉദാഹരണമാണ്. മസാല സുവിശേഷം അതിന്റെ 20-ാം അധ്യായത്തിലേക്ക് നമുക്ക് മസാല സുവിശേഷം 20-ാം അധ്യായത്തിൽ സ്വർഗീയ രാജ്യത്തെ പറ്റി കർത്താവ് പറയുന്നതായ ഭൂമിയെ പറ്റി നമുക്ക് അനുഭവം ചെയ്യുവാനാണ് നമുക്ക് പോകുന്നത്. നമ്മുടെ ശ്രദ്ധ അവിടെ ഇരിക്കാം. മസാല സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 1-16 വാക്യങ്ങൾ വായിച്ചിട്ട് സ്വർഗീയ രാജ്യത്തെ പറ്റി കർത്താവ് പറയുന്നതായ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.
സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സാദൃശ്യം. വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. 3 മണി നേരത്ത് പുറപ്പെട്ടു. മറ്റു ചിലർ ചന്തയിൽ മിനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവീൻ, ന്യായമായത് തരാം എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി. അവൻ 6 മണി നേരത്തും 9 മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു. 11 മണി നേരത്ത് ചെന്ന് മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ പകൽ മുഴുവനും മിനക്കെട്ട് നിൽക്കുന്നത് എന്തെന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായകൊണ്ടത്രയെന്ന് അവർ പറഞ്ഞപ്പോൾ നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ എന്ന് അവരോട് പറഞ്ഞു. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടവൻ തന്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ചു. പിമ്പന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ 11 മണി നേരത്ത് വന്നവർ ചെന്ന് ഓരോ വെള്ളിക്കാശ് വാങ്ങി. മുമ്പന്മാർ വന്നപ്പോൾ തങ്ങൾക്കും അധികം കിട്ടുമെന്ന് നിരൂപിച്ച് അവർക്ക് ഓരോ വെള്ളിക്കാശ് കിട്ടി. അത് വാങ്ങിയിട്ട് അവർ വീട്ടിടവന്റെ നേരെ പെറുപെറുത്തു. ഈ പിമ്പന്മാർ 1 മണിനേരം മാത്രം വേല ചെയ്തിട്ട് നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തിനോട് അവൻ പറഞ്ഞ് ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് ഒരു പണം പറഞ്ഞൊത്തില്ലയോ? നിന്റേത് വാങ്ങി പൊയ്ക്കൊള്ളുക. നിനക്ക് തന്നതുപോലെ ഈ പിമ്പനോട് കൊടുപ്പാൻ എനിക്ക് മനസ്സ്. എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണു കടിക്കുന്നുവോ? ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും.
ഇത് പറയുന്ന പശ്ചാത്തലം തങ്ങൾക്ക് എന്ത് കിട്ടുമെന്നിങ്ങനെ ശിഷ്യന്മാര് കർത്താവിനോട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. പത്രോസ് തുടങ്ങിയവർ പറഞ്ഞു, ഞങ്ങളെല്ലാം വിട്ടിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? അവൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ 12 ശിഷ്യന്മാരും 12 സിംഹാസനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇസ്രായേൽ ഗോത്രം 11 ന്യായം കഴിയും. എന്നാൽ നമുക്കുള്ള മെസ്സേജ് എന്താണ്? പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചാൽ, ഇവിടെ പറയാൻ പോകുന്നത് ജീവിതത്തിന്റെ വലിയ സാധ്യതകൾ, ഗ്രേറ്റ് പോസിബിലിറ്റീസ് ഓഫ് ലൈഫ്. പിന്നെ നമ്മുടെ പ്രതീക്ഷയുടെ ലിമിറ്റേഷൻസ്, നമ്മുടെ പ്രതീക്ഷകൾ, നമ്മൾ ബ്ലൈൻഡ് ആയിട്ടുള്ള പ്രതീക്ഷകളല്ല നമുക്ക് വരുന്നത്, അതിന്റെ പ്രതീക്ഷയുടെ ചില മാർഗദർശനങ്ങൾ. പിന്നെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ പ്രയോജനപ്പെടാം? ഓക്കെ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സ്വാഗതം പറഞ്ഞാൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. ഞാൻ ആദ്യമേ പറഞ്ഞു, ജീവിതത്തിന്റെ വലിയ സാധ്യത ഒടുവിലായിട്ട് പിറുപിറുക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം എന്നുള്ളതാണ് ജീവിതത്തിൽ. ജീവിതത്തിൽ പിറുപിറുപ്പ് കൂടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? ഈ കാര്യങ്ങളാണ് ഇതിനകത്ത് നാം പ്രായോഗികമായിട്ട് നാം പഠിക്കാൻ പോകുന്നത്. ബൈബിൾ നമുക്ക് എല്ലാവർക്കും അറിയാം,
ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പുതുതായിട്ട് ഒന്നുമില്ല ഇതിന്റെ അർത്ഥം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, പുതുതായിട്ടൊന്നുമില്ല. എന്നാൽ ഇത് തമ്മിലൊന്ന് ചേർക്കുമ്പോഴാണ് ഫലമുണ്ടാകുന്നത്. ഓക്കെ, നിങ്ങളുടെ അയൽവക്കത്ത് ഒരു ബാങ്ക് ഉണ്ട്, ഫെഡറൽ ബാങ്ക് അല്ലെ സ്റ്റേറ്റ് ബാങ്ക്. ബാങ്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? നിങ്ങൾക്കറിയാമോ? അറിയാം. നിങ്ങളുടെ കയ്യിൽ 100,000 രൂപ ഉണ്ടെങ്കിൽ രൂപയും എന്താണെന്ന് അറിയാം. ഇതൊക്കെ രണ്ടും രണ്ട് സ്ഥലത്ത് ഇരുന്നാൽ എന്തുണ്ടാകില്ല? ഒരു ഫലമുണ്ടാകില്ല. ഈ പണം കൊണ്ടുപോയി ബാങ്കിൽ ഇട്ടെങ്കിലേ ബാങ്കിന്റെ പ്രയോജനം കഴിയുള്ളൂ, മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ വളരെ കേവലം വായിച്ച് മനസ്സിലാക്കുന്നത് പോരാ, നിങ്ങളുടെ ജീവൻ അതിലേക്ക് ഈ വചനം ഒന്ന് അപ്ലൈ ചെയ്യണം. നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വചനം ഒന്ന് അപ്ലൈ ചെയ്യണം. നമ്മുടെ ജീവിതം കൊണ്ടുപോയി ഈ ബൈബിളാകുന്ന ബാങ്കിൽ, ദൈവവചനമായ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യണം. എടുക്കണോ? മനസ്സിലായോ? ഏ, അപ്പോ ജീവിതത്തിലെ ഉയർന്ന സാധ്യതകളുണ്ട്, അതിന് പിന്നെയോട് പറയുന്നേ. എന്തുവാ ഉയർന്ന സാധ്യത? ദൈവരാജ്യം, തന്റെ കൃഷിസ്ഥലത്ത് വേല ചെയ്യുവാൻ വിളിച്ചതായ ഒരു വീട്ടുടയവനോട് സദൃശ്യം. ഈ വീട്ടുടയവൻ ആരായിവിടെ? ആരായിവിടെ? ദൈവമാ, ദൈവമാ സകലം നിറവേറ്റുന്നവൻ, ഒന്നുമില്ലായ്മയിൽ സകലത്തെയും വിളിച്ചു വരുത്തിയവൻ. നമ്മളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ, അനവധി കാലങ്ങൾക്ക് മുമ്പേ നമ്മെ വിഭാവന ചെയ്ത് ഇത് നാം കാണുന്ന എല്ലാം ഉണ്ടാക്കിയവൻ. പക്ഷെ ഇവിടെ പറയുന്നത് എന്തുവാ? ഇവിടെ പറയുന്നത് ദൈവരാജ്യത്തിൽ ചില ആളുകളെ വിളിച്ചിട്ട് അവരെ കുറിച്ച് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഒരു ഗ്രന്ഥനാഥനെയാണ് ദൈവരാജ്യത്തിൽ കാണുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ സാധ്യത? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സഭാപതി എന്ന് പറഞ്ഞു, ദൈവത്തിന്റെ പ്രവൃത്തിയോട് ആരും കൂടും, ആരും തുടരുക്കുകയില്ല, അവരുടെ സ്വന്തമായിട്ട്. എന്നാൽ നമുക്കുള്ള വലിയ പ്രിവിലേജ്, അതിനായ ദൈവം, എല്ലാം ചെയ്യുവാൻ കഴിയുന്ന ദൈവം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ക്രമീപുഴുവായ എനിക്ക് നിനക്കും ദൈവത്തിന്റെ യുഗപരിപാടിയിൽ, നിത്യപരിപാടിയിൽ ഒരു പങ്ക് തന്നുള്ളത് എത്രയോ വലിയ കാര്യമാണ്. നിങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും, നമ്മൾ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ്. നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രീതിയായത് എക്സാമ്പിൾ പറഞ്ഞാൽ അതിപ്പോ മനസ്സിലാകുന്നത്, അമ്മമാരെ നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാവുന്ന ആളുകളാണ്. എങ്കിലും ചിലപ്പോ പറയും കുറച്ച് കുഞ്ഞിനോട്, നീ ആ ചായക്ക് പൊടിയിട്, അല്ലെ, നീ അല്ലാതെ പഞ്ചസാരയിട്, അല്ലെ, ഇന്ന് നീ ചായ വെക്ക്, ഇന്ന് നീ ചായ വെക്ക് എന്ന് നിങ്ങളുടെ കുഞ്ഞിനോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചായ ഉണ്ടാകാൻ അറിയാൻ വയ്യാന്നു അറിയാതെ ആണോ? അല്ല, ആ വലിയ പ്രവൃത്തിയിൽ നിന്റെ ആ കുഞ്ഞിന്റെ പെർഫെക്ഷന് വേണ്ടി ചെയ്ത് റോള് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അറിഞ്ഞോ? ദൈവം ഇത് പ്രവർത്തിക്കുന്നു. ദൈവം എല്ലാം ചെയ്യുന്നവനാണെങ്കിലും ദൈവത്തിന് പകരം ദൈവത്തിന് കഴിയുന്ന കാര്യങ്ങൾ തന്നെ എന്നെയും നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ദൈവം മനസ്സായിരിക്കുന്നു. അപ്പോ ജീവിതത്തിന്റെ വലിയ സാധ്യത മനസ്സിലായോ? അപ്പോ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, യുവാക്കന്മാർ, ജീവിതത്തിന്റെ വലിയ സാധ്യതകൾ എന്നൊരു ചിന്തിക്കണം. വാട്ട് ദ ഹെൽ ക്യാൻ ബി ഡൺ? ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാം, പിള്ളേരാരെങ്കിലും ഉത്തരം പറയണം. നിങ്ങൾക്കൊരു കോഴിമുട്ട കിട്ടിയാൽ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാം? ഇവിടെയുള്ള യുവാക്കന്മാരെ, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് ഒരു കോഴിമുട്ട കിട്ടിയാൽ എന്തൊക്കെ സാധ്യതയുണ്ട്? കോഴിമുട്ട കിട്ടിയാൽ എന്തൊക്കെ സാധ്യതയുണ്ട്? മലയാളം പഠിച്ചില്ലെന്നില്ലേ, ഉറക്കെ പറ, പെട്ടെന്ന് പറ, കേൾക്കാൻ വയ്യ. എങ്ങനെ കോഴിമുട്ട? അത് എന്തൊക്കെ ചെയ്യാം കുഞ്ഞുങ്ങൾക്ക്? നിങ്ങളൊരു ഒരു ടീനേജർ ആണെങ്കിൽ നിങ്ങൾക്ക് സമയമായിട്ട് പറയൂ. യാ, ഒരു ഓംലെറ്റ് ഉണ്ടാക്കാം, നല്ലവരെ അല്ലേ? അപ്പൊ കോഴിമുട്ട കിട്ടിയാൽ ഓംലെറ്റ് ഉണ്ടാക്കാം. അപ്പൊ അത് ഒരു സാധ്യതയാ കോഴിമുട്ടയുടെ, അല്ലേ? ഇനി വല്ലതും ഉണ്ടോ? ഒരു സാധ്യതയില്ലേ? നമുക്കറിയാത്ത കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്പം കൂടെ പൈസ സമ്പാദിക്കാം, അല്ലേ? കടയിൽ പോയി കോഴിമുട്ട നിങ്ങൾ റോസ്റ്റ് വാങ്ങിച്ചാൽ ഒരു മുട്ടയുടെ വിലയല്ല അവർ വാങ്ങിക്കുന്നത്, അവരെ കുറച്ചുകൂടി ആ പണി അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നതിന് കുറച്ചുകൂടി പണം കിട്ടും, അല്ലേ? രണ്ട് സാധ്യതയായി. ഇനി മൂന്നാമത്തെ സാധ്യത, നിങ്ങൾക്ക് അറിയാം സമയത്തിന് കുറവായത് ഞാൻ പറയാം. ഇത് ചുമ്മാ ഒരു സ്ഥലത്ത് തുറന്നു വെച്ചാൽ നിങ്ങളുടെ വീട്ടിലെ അതിന്റെ അയൽവരത്തെ തൂച്ച് വന്നാൽ തിന്നു പോകും. ഒരു സാധ്യതയായോ? മൂന്ന് സാധ്യതയായി. നാലാമത്തേത് പറയാം, ചുമ്മാത് അത് കുറച്ചാൾ വെച്ച് കഴിഞ്ഞാൽ ചീഞ്ഞ മുട്ടയാവും. ഈ നല്ല മുട്ട ഒരു മാസം കഴിഞ്ഞെടുത്താ നാം. ഒരു സാധ്യതയായോ? നാല് സാധ്യതയായി. അഞ്ചാമത്തെ സാധ്യത, ഇതിന്റെ അമ്മയുടെ കീഴിലോട്ട് ഇതിനെ എടുത്ത് ചൂട് കൊടുത്താൽ ഈ ഉരുളുന്ന മുട്ട ഒരു പറക്കുന്ന കോഴികളായി മാറും. മനസ്സിലായോ? അപ്പോ നിങ്ങളുടെ ജീവിതമാണ് ഈ മുട്ടയെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് വേണം? എല്ലാവരും അവരോട് ഉത്തരം പറഞ്ഞു. ഞാൻ പറഞ്ഞെന്തുവാ, ജീവിതത്തിന് ഉയർന്ന സാധ്യതകളുണ്ട്. അപ്പോ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാ. എങ്ങനെയാണ് ജീവിച്ചാൽ മതി എന്നുള്ള ആശയം മാറ്റിയിട്ട് എന്റെ ദൈവമേ എന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി ഏറ്റെടുക്കുവാനെങ്കിൽ കഴിയണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കണം. ആഗ്രഹിക്കാമോ? പ്രയത്നമോ? ഹല്ലേലൂയ. അപ്പോ പള്ളിക്കൂടത്തിൽ പോയാൽ എന്തൊക്കെ സാധിക്കാം? ഇതേ രീതിയിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ. പണ്ട് കഴിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരുമായി വഴ കഴിക്കാം, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പഠിക്കാം. ആ ലിസ്റ്റ് അങ്ങനെ പോകുന്നു. ഞാനത് വെറുതെ പറയുന്ന കാര്യമല്ല. ഈ കാര്യം മനസ്സിലാക്കാതെ ജീവിതത്തിന്റെ ഉയർന്ന സാധ്യതകളെ കളഞ്ഞു കുഴിക്കുന്നവരാണ് ദൈവമക്കളായ നമ്മളിൽ പലരും. ഇതുകൊണ്ട് ശ്രേഷ്ഠമായിട്ട് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് അറിയാതെ ക്രൈസ്തവാ ഇവിടെ പറയുന്നത് എന്തുവാ, സ്വർഗസ്ഥനായ ദൈവം തന്റെ മഹത്വകരമായ പ്രവൃത്തി നിനക്കൊരു വലിയ പങ്ക് തന്നിരിക്കുന്നു. അതേറ്റെടുക്കുവാൻ നീ തയ്യാറാണ്. ഓക്കെ, അതിനെപ്പറ്റിയാ പറയുന്നത്. ദൂതന്മാർക്കും കൂടെ അറിയിപ്പാൻ അവകാശമില്ലാത്ത രക്ഷയുടെ ദൂത അറിയിപ്പാൻ ഭാഗ്യം നൽകി എനിക്ക് പാട്ടുകാരൻ പറയുന്നില്ലയോ, പാടിക്കേ. ദൂതക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂത അറിയിപ്പാൻ ഭാഗ്യം ലഭിച്ചെനിക്ക് പാട്ടുകാരെ. പറഞ്ഞാൽ ഈ രക്ഷ ദൂതന്മാർക്ക് ദൈവം കൊടുത്തില്ല. ദൂതന്മാർ പാപം ചെയ്തപ്പോ വേറെ ഒരു സാധ്യത അവർ കണ്ടില്ല ദൈവം. അതുമാത്രമല്ല, കൊറന്നല്യോസിന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതനെ അയച്ചു. ഒരു വേദപുസ്തകമായിട്ടല്ല കിട്ടോ. ഈ കാര്യങ്ങളൊക്കെ ദൂതന് പറയാവുന്നേ ഉള്ളായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ചോയ്സ്, പത്രോസ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ദൈവദാസൻ അവിടെ കിടപ്പുണ്ട്. കൊറന്നല്യോസ് എന്നെനിക്ക് രക്ഷ വേണമെന്ന് തോന്നിയ പത്രോസിനെ വിളിച്ച് അമിതത്തിനോട് പറയും രക്ഷയുടെ മാർഗം എന്താണ്. അപ്പോ നമുക്കുള്ള റോൾ വിട്ടു വെച്ച് നമ്മളെ ചുമ്മാതൊരു മൂലയ്ക്ക് തള്ളുന്നവനല്ല ദൈവം. ഹല്ലേലൂയാ. ദൈവം നിനക്ക് ജീവിതം തന്നെങ്കിൽ നിനക്ക് വേണ്ടി ശ്രേഷ്ഠമായ ഒരു റോൾ, ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തി ദൈവം കരുതിയിട്ടുണ്ട് എന്ന് പുതുക്കാലം വിശ്വസിക്കാമോ? ഹല്ലേലൂയാ. അതിനുള്ളിൽ ജീവിതത്തിന്റെ പർപ്പസ് കാണാം. പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് ജീവിതത്തിന്റെ പർപ്പസ് എന്താന്ന് ചോദിച്ചാൽ പലർക്കും പറയാനില്ല. മീനിങ് ഇല്ല, ലക്ഷ്യമില്ല. ജീവിതത്തെ പറ്റി പറഞ്ഞാൽ ബസ് ഗ്രൗണ്ടിൽ നിന്ന് എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചാൽ ആദ്യം വരുന്ന ബസ്സിൽ കയറി പോകുന്നതെന്ന് പറയുന്ന ആദ്യം പോലെയാ പലരും. പിള്ളേരുടെ കാര്യത്തിൽ പലരും എങ്ങോട്ടാ പോന്നെ, ആദ്യം വരുന്ന ബസ് അവിടെ കൈ കാണിക്കുക, കയറുക, അത് പോകുന്നവർക്കോട്ട് പോകുക. ഇതല്ലേ പലരുടെയും ജീവിതം? അല്ലല്ല. എന്റെ ദൈവം എനിക്കൊരു പറഞ്ഞു സ്ഥാപനം. ഇനി ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം ഈ ഉപമയിൽ കൂടി കർത്താവ് പറയുന്നത് ഹയർ എന്നുള്ള വാക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താ ഹയർ എന്ന് പറഞ്ഞത്? കൂലിക്കാരെ. അതൊരു പ്രയാസമുള്ള കാര്യമല്ലേ? ദൈവത്തിന്റെ പേരെ കൂലിയല്ല, എങ്കിലും ഇതിന്റെ ആശയമുണ്ടല്ലോ. നീ പ്രവർത്തിക്കുന്നത് എന്നും ആ പ്രവൃത്തികളോട് ഇരിക്കാനല്ല, ഒരു ദിവസം തന്നെ മറ്റൊരു ദിവസം ഉടമസ്ഥനെ ഏൽപ്പിക്കാന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ആമേൻ. ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം അത് ഉടമസ്ഥനെ ഏൽപ്പിക്കാനുള്ളതാണ്. അത് ജീവിതത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കും. വാസ്തവത്തിൽ
പിള്ളേര് പരീക്ഷ കറല്ലാത്ത എഴുതുന്നു, പക്ഷെ ഒരിക്കലും എക്സാം കൊടുക്കട്ടെ എന്നുള്ള നന്നായിട്ട് എഴുതുവോ? നിങ്ങളുടെ ഹോംവർക്ക് ബുക്ക് ടീച്ചറെ കാണിക്കണ്ട എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യുവോ? ഇതൊരു നന്മയ്ക്കുള്ള പ്രേരശക്തി ആയിരിക്കണം. എന്താണെന്നറിയാമോ? ഇത് നാം ദൈവത്തിന് കൈമാറേണ്ടതാണ് നമ്മുടെ പ്രവൃത്തിയുടെ ഫലം. ഹല്ലേലൂയ, ദൈവം നമുക്കൊരു അവസരം തന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ജീവിതത്തിന്റെ ഉയർന്ന സാധ്യതകളിൽ നമുക്കുള്ള അവസരങ്ങൾ. ദൈവം നമുക്ക് എന്തൊക്കെ അവസരമാണ് തരുന്നത്? ഈ ഉപമ വായിച്ചാൽ ഏത് തരത്തിലുള്ള മനുഷ്യർക്കും ഏത് അവസ്ഥയിലുള്ള മനുഷ്യർക്കും ദൈവം അവസരങ്ങൾ കൊടുക്കുന്നു. എന്നെ കൊണ്ട് ദൈവത്തിന് വേണ്ട, എന്നെ കൊണ്ട് ഒന്നിലും കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് ആരും മാറിയിരിക്കണ്ട എന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, എന്നെ കൊണ്ട് ഒന്നിലും കൊള്ളുകയില്ല, എന്നെ കൊണ്ട് ഒന്നിലും കൊള്ളുകയില്ല എന്ന് പറഞ്ഞാലും നിന്നെയും ദൈവത്തിന് വേണമെന്നാണ് ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കർത്താവ് പറഞ്ഞ ഉപമയിലേക്ക് നമ്മൾ ചെയ്തിരിക്കാം. അപ്പൊ വീട്ടുടെ വേണ്ടി വേലക്കാരെ വിളിപ്പാനായിട്ട് അതിരാവിലെ ഇറങ്ങി തിരിച്ചു തന്റെ മുന്തിരിത്തോട്ടത്തിൽ കൃഷി ചെയ്യുവാനായിട്ട്. അവിടെ ഓരോരുത്തരുമായിട്ട് അവിടെ ഓരോ നാണയം അതിന്റെ കൂലി ഉടനെ ഉടയവൻ അത് അവരുമായിട്ട് എഗ്രി ചെയ്തു. രണ്ടാമണി നേരത്തും മൂന്നാമണി നേരത്തും അവരങ്ങനെ തന്നെ ചെന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ചന്തസ്ഥലം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്താ ഈ ചന്തസ്ഥലം? ഈ ചന്തസ്ഥലത്തിന്റെ പ്രത്യേകത, സാധാരണ പട്ടണങ്ങളിൽ പണി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വീട്ടിൽ നിന്ന് ഒരു പടി മുന്നോട്ടിറങ്ങി ആളുകൾ അവരെ ജോലിക്ക് വിളിക്കുന്ന സ്ഥലത്തോട്ട് മാറിയിരിക്കുന്ന പരിപാടിയുണ്ട്. ഇങ്ങനെ അവിടെയുണ്ടോ? ബാംഗ്ലൂരിൽ അങ്ങനെയുണ്ടോ? ഒരു പ്രത്യേക തന്നെ മേസ്തിരിമാർ അല്ലെങ്കിൽ വീടുകൾ പണി ചെയ്യുന്ന, വീടുകൾക്ക് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന തൊഴിലാളികൾ വന്നു കൂടുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ആൾക്കാരെ ആവശ്യമുള്ളവർ വിളിച്ചുകൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം, ഒന്നാമതായി വേലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിന് ചെറിയ ചുവടുതി വീക്കുമ്പോഴാണ് ദൈവത്തിന്റെ അടുത്ത പണി കാണിക്കുന്നത് എന്നുള്ളതാണ്. ഹല്ലേലൂയ. നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നാം ഒരുക്കുന്ന ഒരു ചെറിയ ചുവട് നമ്മൾ വെച്ച് ഞാൻ അവൈലബിൾ ആണ് എന്ന് നാം കാണിക്കണം, ഞാൻ ഉണ്ട് എന്ന് നാം കാണിക്കണം. അവിടെ നിന്നാണ് അടുത്ത പടിയിലേക്ക് ദൈവം നമ്മളെ നടത്തുന്നത്. ഞാൻ പലപ്പോഴും എടുത്തു പറയുന്ന വിഷയം, കർത്താവ് ആളുകളെ വിളിക്കുമ്പോ കിടന്നുറങ്ങുന്ന ആരെയും കർത്താവ് വിളിച്ചില്ല. മൂടിപ്പൊതിച്ച് കിടക്കുന്ന ആരെങ്കിലും കർത്താവ് ശിഷ്യന്മാരായിട്ട് വിളിച്ചിട്ടുണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണർത്തിയാണോ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നേ? ജീവനെ രക്ഷയ്ക്ക് വേണ്ടി ആളുകളെ ഉണർത്തും, പക്ഷെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്ന ആരെയാണെന്നറിയാമോ? മനസ്സിലാവുന്നുണ്ടോ? ജീവരക്ഷയ്ക്ക് വേണ്ടി ഉറങ്ങുന്ന ആളുകളെ വിളിക്കുമെങ്കിലും വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നത് ഒരു പടി ഒരുക്കം കാണിക്കുന്നവരെയാണ്. അപ്പോ ദൈവത്താൽ പ്രയോജനപ്പെടുവാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു പടി ഒരുക്കം കാണിക്കണം ദൈവം പറഞ്ഞു. ഇനിയും ഈ ചന്തസ്ഥലം എന്ന് പറഞ്ഞാൽ അത് വിവിധ സാധ്യതകളുള്ള ഒരു സാഹചര്യത്തെയാ കാണിക്കുന്നത്. ചന്തയിൽ ഓപ്ഷൻസ് വളരെയാണ്. നമ്മളൊക്കെ ഈ യജമാനൻ നമ്മളെ വിളിച്ചില്ലായിരുന്നെങ്കിൽ, ഈ വഴി നാം കണ്ടില്ലായിരുന്നെങ്കിൽ വേറെ എങ്ങനെയൊക്കെയോ പോകേണ്ടവരായിരുന്നു അല്ലെ? എന്നാൽ ഈ യജമാനൻ ജീവിതത്തിന്റെ ചന്തസ്ഥലത്ത് നമ്മെ തേടി വന്നു. ഹല്ലേലൂയ. ഈ ജീവിതത്തിന്റെ ചന്തസ്ഥലത്ത് നിങ്ങളുടെ മുമ്പാകെ അനേക ഓപ്ഷൻസ് ഉണ്ടായിരിക്കെ ഇതാ ഈ നാഥൻ നിങ്ങളെ തേടി അവിടെ വന്നിട്ട് ഈ ശ്രേഷ്ഠമായ ഓപ്ഷൻ നിങ്ങൾക്ക് തരികയാണ്. എന്ത്?
നിത്യതയിൽ പറക്കുന്ന, നിത്യതയിൽ ജീവിക്കുന്ന നിങ്ങളുടെ ജീവിതവും അനേക ജീവിതങ്ങളെ നിങ്ങൾക്ക് ജീവിപ്പാട്ട കൊണ്ടുള്ളതായ ഒരു വലിയ ശുശ്രൂഷ പങ്കാളികൾ നമ്മളെല്ലാവരെയും കഥ ഉപയോഗിക്കും, കുഞ്ഞുങ്ങളെ കഥ ഉപയോഗിക്കും. അല്ലെങ്കിൽ അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ആളുകളെയും നാം കാണുന്നു. ഇത് നാം പഠിക്കേണ്ടതായിട്ടുള്ള പാഠങ്ങൾ ചിലരെടുത്താൽ ഇതാ. ഒന്ന്, രാവിലെയും പുളിയുണ്ടായി, ഉച്ചയ്ക്കും പുളിയുണ്ടായി, വൈകിട്ടും പുളിയുണ്ടായി എന്ന് പറഞ്ഞാൽ നിനക്ക് ദൈവവേലയെ പറ്റി ദൈവം ബോധ്യം തരുന്ന സമയത്താണ് നിന്റെ സമയം. അത് രാവിലെ ആയാലും അത് ഉച്ചയ്ക്കായാലും അത് വൈകിട്ടായാലും ദൈവം തന്നെ ഒരു ബോധ്യം തരുമ്പോൾ അത് നിനക്കുള്ള പുളിയുടെ സമയമാണ്. കേട്ടെടുക്കാമോ? ഞാൻ പുളിക്കാൻ ഭീഷണിയുടെ കാര്യമൊന്നുമല്ല പറയുന്നേ, സ്വർഗരാജ്യത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി നിന്റെ ഉള്ളിൽ ദൈവം ഒരു പ്രേരണ തരുന്ന സമയമാണ് നിന്റെ സമയം. ഓക്കെ, കുഞ്ഞുങ്ങളായാലും അത് അങ്ങനെയാ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ പണിക്ക് വേണ്ടി ദൈവം നിങ്ങൾക്ക് നിങ്ങളെ വിളിക്കുവാൻ എപ്പോൾ വിളിച്ചാലും നമ്മൾ ഒരുങ്ങിയിരിക്കണം. അടുത്തതായിട്ട്, ചില ആളുകൾ സന്ധ്യ വരെയും അവിടെ മെനക്കെട്ട് നിന്നു. അവരോട് യജമാനൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് സന്ധ്യ വരെയും ഇവിടെ ഇങ്ങനെ മെനക്കെട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഉത്തരം എന്തുവാ? ആരും ഞങ്ങളെ കുടിക്കുകയാണ്, ആരും ഞങ്ങളെ ഉപയോഗിച്ചില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മെനക്കെട്ട് നിന്ന് പോയതെന്ന് പറഞ്ഞാൽ എന്തുവാ? നിങ്ങൾ ഒരു കമ്പനി ജോലിക്ക് പോയാൽ നിങ്ങൾക്കറിയാം ആരെന്തായിരിക്കും ജോലിക്കുന്നേ, നിങ്ങൾക്ക് എന്തോ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ ഏറ്റവും കൂടുതൽ എവിടെയാണ് ജോലി ചെയ്തത്. അപ്പൊ ലോകത്തിന്റെ മാനദണ്ഡ പ്രകാരം മറ്റുള്ളവരുടെ മുമ്പിൽ കൊള്ളാവുന്നവരിൽ നിന്നും തെളിയിച്ചവരെയാണ് ലോകം സ്വീകരിക്കുന്നത്. ലോകത്തിന്റെ പണിക്ക് മറ്റുള്ളവരുടെ മുമ്പാകെ നിങ്ങളുടെ ഗുണം തെളിഞ്ഞു കഴിഞ്ഞ ശേഷമാണ് ലോകം നിങ്ങളെ സ്വീകരിക്കുന്നത്. എന്നാൽ ദൈവ സാന്നിധ്യത്തിലോ ആരെ വേണ്ടാത്തവരെ ദൈവത്തിന് വേണമെന്നോ നീന്തല്ല എടുക്കേണ്ടത്. നിന്നെ കൊള്ളാവുന്നവനായി മനുഷ്യരാരും കണ്ടില്ലെങ്കിലും, നിന്നെ കൊണ്ട് പ്രയോജനം വരുത്താമെന്ന് മനുഷ്യരാരും കണ്ടില്ലെങ്കിലും
കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ നീ പ്രയോജനമുള്ളവനാണ് എന്ന് കർത്താവ് നിന്നെ സ്വീകരിക്കും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പല രംഗത്തും പരാജയപ്പെട്ടവൻ എന്റെ ജീവിതം കൊണ്ട് ഇനി പ്രയോജനമില്ല എന്ന് പറയണ്ട, സ്വർഗരാജ്യത്തിന്റെ കെട്ടുപണിക്ക് നിന്നെയും ഉപയോഗിക്കുവാൻ കർത്താവിന് ഇഷ്ടമുണ്ട്, കർത്താവിന് കഴിയും, ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. ഒരുപക്ഷേ അവന്റെ ജീവിതത്തിലെ ആ പരാജയം എന്ന് കാണുന്ന ആ കാര്യം എന്ന് പറഞ്ഞാൽ അവന്റെ ബിസിനസ് പരാജയപ്പെട്ടത് അല്ലെങ്കിൽ പല രീതിയിലും സെറ്റ് ആകാഞ്ഞത് അവന്റെ നന്മയ്ക്കായിരിക്കാം അല്ലേ. ലോകപ്രകാരം കൊള്ളാവുന്നവനാണെന്ന് ഇവനെ കണ്ടതായിരുന്നെങ്കിൽ ഈ യജമാനൻ വരുമ്പോ അവിടെ എന്ത് കാണുകയില്ലായിരുന്നു? ഇവനവിടെ കാണുകയില്ലായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലെ പരാജയങ്ങൾ നിമിത്തം ദൈവത്തിന് സ്തോത്രം പറയാമോ? സ്തോത്രം. വിജയിക്കുന്ന അനേകം ആളുകൾ വലിയ വലിയ കമ്പനികളിൽ ജോലി ചെയ്ത് കുറെ പണമുണ്ടാക്കി ദൈവരാജ്യത്തിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ കുറച്ച് ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടായെങ്കിലും യജമാനൻ വന്നപ്പം നിന്നെ കാണാനിടയായി. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ചിലപ്പോ പരാജയം ഉണ്ടായെന്ന് വന്നേക്കാം ചില രംഗങ്ങളിൽ. നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോയി ഫെയിലായെന്ന് വന്നേക്കാം. നിങ്ങൾ കോളേജ് അഡ്മിഷൻ നോക്കി കിട്ടിയില്ല എന്ന് വന്നേക്കാം. പക്ഷേ ജീവിതം അതുകൊണ്ട് തീർന്നെന്ന് ആരും കരുതരുത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്കൊരു ജോലിയോ അഡ്മിഷനോ എല്ലാം കിട്ടി അവിടെ ആ ജീവിതം എന്ന് കരുതരുത്. അതിനപ്പുറത്ത് നിനക്കൊരു ജീവിതമുണ്ട്. പരാജയത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് കാണുവാൻ കഴിയാത്ത അനേകരാണ് പരാജയം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ചില പിള്ളേര് പരീക്ഷയെ തോക്കൂ എന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. പക്ഷേ പരീക്ഷയിൽ റിസൾട്ട് വരുമ്പോ പാസ്സായതായിട്ട് കാണുന്ന കേസുകളുണ്ട്, പല കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന പാഠം എന്തുവാ, എന്താ പഠിക്കുന്ന പാഠം? എന്റെ ജീവിതത്തിൽ താൽക്കാലികമായി പരാജയം തോന്നുന്ന കാര്യങ്ങൾ വന്നാലും എന്റെ കർത്താവ് എന്നെ ഉപയോഗിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ജീവിതത്തിന്റെ ഉയർന്ന സാധ്യതകൾ. ഹല്ലേലൂയ, കർത്താവിന് നിന്നെ ഉപയോഗിക്കുവാൻ സാധിക്കും. ശിംശോൻ എന്ന് പറയുന്ന ആളിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു പ്രത്യേക സമയത്ത് ശത്രുക്കൾ അവനെ അടുത്തു വന്നപ്പോ അവന്റെ കുന്തവും ഗതയും ഒന്നും ഇല്ലായിരുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അവൻ ഒരു കഴുതയുടെ പച്ചത്താടിയെല്ല് വലിച്ചെടുത്തു. അതുകൊണ്ട് കുന്നൊന്ന്, കുന്ന് രണ്ട്, കുന്ന് മൂന്ന്, ഇങ്ങനെ ഏകദേശം 3000 ശത്രുക്കളെ ഒരു കഴുതയുടെ പച്ചത്താടിയെല്ല് കൊണ്ട് സംഹരിപ്പാൻ ശിംശോനിടയായി. ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ഉണ്ടായിരുന്നത് കൊണ്ട്, ഹല്ലേലൂയ, ഒരു കഴുതയുടെ പച്ചത്താടിയെല്ല് കൊണ്ട് അത്രയും വലിയ കാര്യം ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചുവെങ്കിൽ അതെന്തോ നമുക്ക് തരുന്ന മെസ്സേജ്, നിന്നെയും കർത്താവ് പ്രയോജനപ്പെടുത്തും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനിയും നാം ശ്രദ്ധിക്കേണ്ട ചില ആഴമേറിയ കാര്യങ്ങൾ വചനം ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. അത് നമ്മുടെ വിളിയെ പറ്റിയാണ്. വചനം നമ്മോട് പറയുന്നു, നമ്മുടെ വിളിയും നമ്മുടെ തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാനായിട്ട്. നമ്മുടെ എല്ലാവരുടെ ഉള്ളതിൽ എന്തുണ്ടാകണം? വിളിയെ പറ്റിയും തെരഞ്ഞെടുപ്പിനെ പറ്റിയും ഉള്ളതായ ഉറപ്പ്. ഉറപ്പുണ്ടോ? അത് അവരവരുടെ ഹൃദയത്തിലുള്ള കാര്യമാണ്. എല്ലാവരും അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് അറിയാമോ? നിങ്ങളെ മറ്റൊരാളെ പോലെ ആകാൻ ദൈവം വിളിച്ചിട്ടില്ല. നിങ്ങളെ ആരെയും മറ്റൊരാളെ പോലെ ആകാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും അധികം സിനിമ ഒന്നും കാണുന്നവരല്ലെന്നറിയാം. കാണുന്നത് നല്ലതല്ല, എങ്കിലും സിനിമ ഒക്കെ കാണുന്ന ലോകത്തിലുള്ള മനുഷ്യരുടെ ഒരു താല്പര്യം എന്നും ആരെയാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ മോടിയായി ചമഞ്ഞു നടക്കുന്ന മനുഷ്യരെ പോലെ ആകാനുള്ള പ്രവണത അവരാണ് ഹീറോസ്. എന്നാൽ വീണ്ടും പറയട്ടെ, ദൈവം നിന്നെ ഉണ്ടാക്കിയത് യേശുവിനെ പോലെ ആകാനാ. പക്ഷേ ഇടത്തും വലത്തും കാണുന്ന ആരെ പോലെ ആകാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. യു ആർ യുണീക്ക്. ഹല്ലേലൂയ, നീ ഒരു പ്രത്യേകതയുള്ളവനാണ്. ഇവിടെ കാണുന്ന ശ്രദ്ധിക്കേണ്ട ശ്രേഷ്ഠമായ കാര്യം, ഈ ഓരോരുത്തരെയും വിളിക്കുമ്പോൾ യജമാനൻ അവരുമായി എഗ്രി ചെയ്തു എന്നുള്ളതാണ്. എന്തോ എഗ്രി ചെയ്തു അല്ലേ? ഏറ്റവും ഒടുവിൽ കൂലി കൊടുക്കുന്ന സമയത്ത് ഫോർമാനോട്, അതായത് കാര്യസ്ഥനോട് യജമാനൻ പറയുകയാണ്, ഓരോരുത്തരോടും എഗ്രി ചെയ്തിരിക്കുന്നത് പോലെ അവർക്ക് കൊടുക്കാൻ പറയുക. എന്താണ് എഗ്രിമെന്റ്? വാസ്തവത്തിൽ അതാണ് ജീവിതത്തിന്റെ സാധ്യത. പ്രൈസ് ദ ലോർഡ്. നിങ്ങളൊരൊക്കെ കമ്പനിയിൽ ഒരു ജോലി കിട്ടിയാൽ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടും. ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വാസ്തവത്തിൽ ഒരു എഗ്രിമെന്റൂടെയാ. അവർ പറയും ലീവ് ഇത്രയാണ്, ഇൻക്രിമെന്റ് ഇത്രയാണ്, ഇതൊക്കെയാ കണ്ടീഷൻസ്. അപ്പോൾ നിങ്ങൾ ആ കമ്പനിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തെന്നതിന്റെ അടിസ്ഥാനത്തിലാണ്? അവരുമായിട്ടുള്ള എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലുള്ളതായ നമ്മുടെ പ്രവൃത്തിയിൽ ദൈവം നമുക്കൊരു എഗ്രിമെന്റ് തന്നിട്ടുണ്ട്. അത് ഈ ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന് നമ്മോടുള്ളതായ എഗ്രിമെന്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ദൈവമായിട്ടുള്ള ഡീലിംഗ് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലേ നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയുന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്നത്. എന്നാൽ ഇതിനകത്ത് മറ്റുള്ളവരെ നോക്കുന്നവർക്ക് നിരുത്സാഹത്തിനുള്ളതായ വകയുണ്ടെന്നുള്ളതാ പറഞ്ഞു വരുന്നത്. ഇടംവല നോക്കുന്നവർക്ക് നിരുത്സാഹത്തിനുള്ള വകയുണ്ട്, നമ്മളത് നോക്കാൻ പാടില്ല. ഇതാണ് ഈ വചനത്തിന്റെ മെസ്സേജ് നമുക്ക്. അപ്പോൾ യജമാനൻ വന്നിട്ട് കാര്യസ്ഥനോട് പറഞ്ഞു, ഒടുവിൽ വന്നവർക്ക് നീ ആദ്യം കൂലി കൊടുക്ക. ആദ്യമായി വന്നവർക്ക് ഒടുവിൽ കൂലി കൊടുക്കുന്ന് പറഞ്ഞപ്പോൾ, ഒടുവിൽ വന്നവർക്ക് എഗ്രി ചെയ്തതുപോലെ ഒരു പണം കിട്ടി. ആദ്യമേ വന്നവർക്കും ഒരു പണം കിട്ടി. അപ്പോൾ ആദ്യമേ വന്നവർ ഉടമസ്ഥന്റെ നേരെ എന്ത് ചെയ്തു? വെറുതെ. അവർക്ക് പറയാനുള്ളത് എന്താ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തതായ ഞങ്ങളോട് ഈ സന്ധ്യാസമയത്ത് വന്നവരെ നീ സമനാക്കിയല്ലോ എന്ന് പറഞ്ഞ് പിറുകുറുത്തു. അപ്പോൾ യജമാനൻ പറയുന്ന എന്തുവാ? ഞാൻ നിങ്ങളോട് എന്താണ് എഗ്രി ചെയ്തത്? ദൈവമക്കളെ, ദുഃഖിപ്പിക്കാനല്ല ഇക്കാര്യം പറയുന്നത്. ഇവിടെ പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല. ഇവിടെ കൃപയും എലിജിബിലിറ്റിയും രണ്ടുമുണ്ട്. കൃപയുണ്ട്, ഇവിടെ യോഗ്യതയുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, കൃപ, യോഗ്യത. ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് നമുക്ക് ലഭിക്കും. എന്നാൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് പരാതിപ്പെടാൻ കഴിയുന്നത് ഒരിക്കലും യോഗ്യതയുടെ അപ്പുറത്തായിരിക്കരുത്. ഞാൻ കുറച്ചൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയാം. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. നാളത്തെ ദിവസം എന്താകുമെന്ന് നീ അറിയുന്നില്ലയോ? അറിയുന്നില്ലല്ലോ. ആരോടാ പറയുന്നേ? ആരോടാ പറയുന്നേ? നമ്മോട് എല്ലാരോടോടാ പറയുന്നേ. നമുക്ക് ആർക്കും നാളത്തെ ഒരു ദിവസം തരുവാൻ ദൈവം ഒബ്ലൈജ്ഡ് അല്ല. പ്രയാസപ്പെടരുതേ. നമുക്ക് ആർക്കും നാളത്തെ ഒരു ദിവസം തരുവാൻ ദൈവം കടപ്പെട്ടവനല്ല. തന്നാലത് ദൈവത്തിന്റെ കൃപയായി നാം ഏറ്റെടുക്കണം. പ്രൈസ് ദ ലോർഡ്. അതൊരാഴമായ മെസ്സേജാ. ഹല്ലേലൂയ. കർത്താവിൽ നമുക്ക് പ്രതീക്ഷകളുണ്ട്. കർത്താവ് നമ്മൾക്ക് കൃപ ധാരാളമായി പകരുമെങ്കിലും നമ്മുടെ ഡിമാൻഡ് എപ്പോഴും എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? നമ്മുടെ ഡിമാൻഡ് ദൈവം നമ്മോട് എഗ്രി ചെയ്തതായ ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ നാം ഒതുങ്ങി എങ്കിൽ മാത്രമേ കൃപയെ നമുക്ക് ആസ്വദിക്കാനൊക്കുള്ളൂ. ഇത് നമ്മുടെ ഭാഷയിലേക്ക് തിരുത്തി പറഞ്ഞാൽ, നമ്മളൊക്കെ നമ്മൾക്ക് കിട്ടിയതിനേക്കാൾ അപ്പുറത്തായിട്ട് എന്തോ അർഹിക്കുന്ന ഒരു ചിന്തയാണ് നമ്മളെ ഭരിക്കുന്നത്. അപ്പോ എന്താ പഠിക്കേണ്ട പാഠം? ദൈവം നിനക്ക് തന്നിരിക്കുന്നത് ബെസ്റ്റ് ആണ്. ദൈവം നിന്നോട് അന്യായം ചെയ്യുന്നില്ല. പ്രൈസ് ദ ലോർഡ്. അധികമായി ലഭിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവം നമ്മോട് ആരോടും അന്യായം ചെയ്യുന്നില്ല. ജീവിക്കാനുള്ള അവസരം തന്നെ ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിനേക്കാൾ അപ്പുറത്തായിട്ട് എന്തോ ഒന്ന് ഞാൻ അർഹിക്കുന്നുള്ളതായ ആ ചിന്തയോടെ നാം ദൈവവേലയിൽ പ്രവർത്തിക്കുകയോ നാം സഹായങ്ങൾ ചെയ്യുകയോ എന്ത് ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ ഗ്രംബ്ലിംഗ് ആയിരിക്കും മിച്ചം. അതുകൊണ്ട് ഇത് വിശ്വാസികളെ പറ്റി കൂടെയാ പറയുന്നത്. ഇത് അവിശ്വാസികളെയും വിശ്വാസികളെയും പറ്റിയുള്ള കാര്യമല്ല ഈ ഉപമ പറയുന്നത്. ഈ ഉപമ പറയുന്നത് ആരെ പറ്റിയാ പറയുന്നേ? സഭയിലുള്ള ആളുകളെ പറ്റിയാ ഇത് പറയുന്നത്. ഇത് അന്യരെ പറ്റിയല്ല പറയുന്നത്. അപ്പോ നമ്മുടെ ജീവിതം ഗ്രംബ്ലിങ്ങോടെ ജീവിക്കാതെ ഇരുപ്പാൻ, നമ്മുടെ ജീവിതം പരാതിയോടെ ജീവിക്കാതിരുപ്പാൻ നമ്മൾ എന്ത് പറയണം? ഞാനാകുന്നത് കൃപയാലാകുന്നെന്ന് പറയണം. പ്രൈസ് ദ ലോർഡ്. ഞാനാകുന്നത് കൃപയാലാകുന്നു. അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ഏതെങ്കിലും കോണിക്ക് ഞാൻ ഇതിനേക്കാളും മെച്ചമായത് അർഹിക്കുന്നു എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ അതിന്മുകൾക്കാലം മാറ്റിവെക്കുക. നിങ്ങളുടെ ആ ഒരു പരാതി മാറി സന്തോഷിപ്പാൻ നിങ്ങൾക്കിടയാകും. ദൈവത്തിന്റെ കൃപ കാണുവാൻ നിങ്ങൾക്കിടയാകും. കൃപയെ ആസ്വദിപ്പാൻ നിങ്ങൾക്കിടയാകും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. എന്നാൽ നമ്മൾ ആരും തന്നെ ആ 1 മണി നേരത്ത് വന്നിട്ട് 11 മണി വരെയും ജോലി ചെയ്തവരല്ല. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടം പോലെ നടന്നവരാണ് ഒരു കാലത്ത്, അല്ലേ? നമ്മുടെ ഇഷ്ടം പോലെ നടന്നവരാ. എന്നാൽ ദൈവസ്നേഹം നമ്മെ തേടി വന്നു. നമ്മുടെ കഴിവിന്റെ മുഴുവനും ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചെന്ന് ക്ലെയിം ചെയ്യുവാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല. നമ്മളൊക്കെ ഭാഗികമായിട്ട് മാത്രമേ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടിട്ടുള്ളൂ. എന്നിട്ടും നമ്മെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട് ചോദിക്കട്ടെ, ജീവിതത്തിന്റെ വലിയ സാധ്യത എന്തുവാ? എന്തുവാ ജീവിതത്തിന്റെ വലിയ സാധ്യത? ദൈവത്തോടൊപ്പം, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തിയിൽ പങ്കാളികളാകുവാൻ ദൈവം നമുക്ക് വലിയ ഭാഗ്യം നൽകിയിരിക്കുന്നു. സ്തോത്രം. എന്നാൽ ഞാൻ മുമ്പേ എക്സാമിനേഷൻ പേപ്പർ ടീച്ചറെ കൊടുക്കുന്നെന്ന് പറഞ്ഞത് ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ, നാം നമ്മുടെ അരുവനാഥന്റെ മുമ്പിൽ നിൽക്കുന്നതായ ഒരു ദിവസം വരാൻ പോകുന്നു. പൗലോസ് പറഞ്ഞു, സകലും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു. നമ്മുടെ കർത്താവിന് മുമ്പാകെ നമ്മൾ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ കണക്ക് കൊടുക്കുന്നതായ ഒരു ദിവസം വരാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ ആരും ജീവിതത്തിൽ സന്തോഷം അർപ്പിക്കാൻ വേണ്ടി കമ്പാരിസൺ ചെയ്യരുത്. എന്ത് ചെയ്യരുത്? ആരും ആരോടും കമ്പയർ ചെയ്യരുത്. നിങ്ങൾക്ക് ദൈവസേനയിലുള്ളതായ കൺവിക്ഷൻ അനുസരിച്ചുള്ളതായ ഒരു ജീവിതം. സ്തോത്രം. നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി ഉറച്ചിരിക്കുന്ന ഒരു ജീവിതം കാഴ്ചവെക്കുവാനായിട്ട് ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ സമർപ്പിക്കാം. എടംബലമുള്ള സഭകളെ നോക്കേണ്ട കാര്യമില്ല, വിശ്വാസി വിശ്വാസിയെ നോക്കേണ്ട കാര്യമില്ല. നിന്നെ കർത്താവ് വിളിച്ചതായ ആ വിളിയിൽ നീ ഉറച്ചു നിന്നുകൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ കൺവിക്ഷൻ പ്രകാരം ദൈവവചനം എന്ന് പറയുന്നതായ എഗ്രിമെന്റ്, അതിന്റെ പശ്ചാത്തലത്തിൽ ജീവിപ്പാനും പ്രവർത്തിപ്പാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. എത്ര മിനിറ്റ് സമയം ഉണ്ട് ബ്രദറെ? 15 മിനിറ്റ്സ് മോർ. ഹല്ലേലൂയ. അല്പസമയം എല്ലാവരും ധ്യാനിച്ചാട്ടെ. ഈ ഞാൻ അതിന്റെ കൺക്ലൂഷനിലേക്ക് വരുന്നില്ല. അല്പസമയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ശോധന ചെയ്തിട്ട് എല്ലാവരും ശോധന ചെയ്യുക. ഞാൻ ആ കോഴിമുട്ടയുടെ ഉദാഹരണം പറഞ്ഞു. അത് ചീഞ്ഞു പോകുന്ന അവസ്ഥയിലാണോ, അതോ പിശാചാകുന്ന പൂച്ച വന്ന് എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയിലാണോ, അതോ ആരുടെയെങ്കിലും വയറ് നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന അവസ്ഥയിലാണോ? നിന്റെ ജീവിതം കൊണ്ട് ചില മനുഷ്യരുടെ പണച്ചാക്ക് നിറയ്ക്കാൻ വേണ്ടി മാത്രമാണോ അത് ഉപയോഗിക്കുന്നത്? നിന്റെ ജീവിതം കൊണ്ട് നിത്യതയിൽ നിലനിൽക്കുന്ന ഒരു ജീവൻ ഉണ്ടാക്കുന്ന ഒരു തുടർച്ചയുള്ള ഒന്നായി മാറുവാനായിട്ട് നിന്റെ ജീവിതം ഇടയാകട്ടെ. പ്രത്യേകിച്ച് യുവജനങ്ങൾ, ജീവിതത്തിന്റെ വലിയ സാധ്യതകളെ എന്നിൽ നിറവേറണമെന്നൊന്ന് പ്രാർത്ഥിക്കാം. അതേ കർത്താവെ, അത്യുന്നതനായ ദൈവത്തോടു കൂടി പ്രവർത്തിപ്പാനൊരവസരം എനിക്ക് തന്നല്ലോ. അങ്ങയുടെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിപ്പാൻ എന്നെയും അവിടുന്ന് വിളിച്ചിരിക്കുന്നതോർത്ത് സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചാലും, നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പക്ഷേ വീഴ്ചകൾ എന്ന് പറഞ്ഞാൽ ലോകപ്രകാരം പാപത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, സക്സസ് അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ സ്വീകരിച്ചാലും ഉണ്ടായാലും ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. ദൈവം നിന്നെ പ്രയോജനമുള്ളവനായി ദൈവം കാണുന്നു എന്നുള്ളതായ സത്യം ഇന്ന് മുതൽക്കാലം ഏറ്റെടുത്തുകൊണ്ട്, ഹല്ലേലൂയ, എനിക്ക് ജീവിതത്തിൽ എന്റെ കർത്താവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാനുണ്ട്, എനിക്കൊരു അവസരമുണ്ട് എന്നെല്ലാവരും ഉറച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എടംബലം നോക്കി മറ്റാരെയും പോലെ ആകുവാൻ ഇച്ഛിക്കാതെ ദൈവം തന്നെ വിളിച്ച അവസ്ഥയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും ഒരു സമർപ്പണം നമുക്ക് എല്ലാവർക്കും ചെയ്യാം. ഹല്ലേലൂയ. നാം ചോദിക്കുന്ന ഏത് കാര്യവും ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാകട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് എന്താ എഗ്രി ചെയ്തത്? ദൈവത്തോട് അടുത്തിയല്ലുവീൻ, എന്നാൽ അവൻ നിന്നോട് അടുത്തുവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, ഇതോടുകൂടി സകലവും നിനക്ക് കിട്ടും. ഹല്ലേലൂയ. ഒരുത്തൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കൊടുക്കുന്നവനെല്ലാം കിട്ടും. ആമർത്തിക്കുലുകി കവിയുന്ന ഒരു ഷെയർ അവന്റെ മടിയിൽ കൊടുക്കും. ഈ പറയുന്നത് ദൈവത്തിന്റെ എഗ്രിമെന്റാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിപ്പീൻ, പിതാവിലും വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. യേശു പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. അപ്പോ നമ്മുടെ പ്രത്യാശ സിമ്പിൾ ഇമാജിനേഷൻ അല്ല. ഹല്ലേലൂയ. കർത്താവേ, ഇതാണ് നീ എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഞാനത് വിശ്വസിക്കുന്നു, അങ്ങനെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ ഊന്നിക്കൊണ്ടുള്ള പ്രതീക്ഷ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ ഊന്നിക്കൊണ്ടുള്ളതായ പ്രത്യാശ, ഹല്ലേലൂയ, അതിനൊരു ഉറപ്പുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ വേറെ ആരെ പോലെ ആകുവാൻ ശ്രമിക്കാതെ കർത്താവിന് വേലത്തേക്ക് പോകാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ജീവിതത്തിന്റെ വലിയ സാധ്യതയെ വിട്ടുകളഞ്ഞ ഒരു റിച്ച് യങ് റൂളറെ പറ്റിയാണ് വായിക്കുന്നത്. ഒരു യുവാവ് കർത്താവിന്റെ അടുക്കൽ, ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കർത്താവ് ഇത് പറയുന്നത്. ഈ കർത്താവിന്റെ അടുക്കൽ ഇവൻ വന്നിട്ട് അവൻ അതിന്റെ ആ വാക്യം കൂടെ വായിച്ചുകൊണ്ട് അവസാനമായിട്ടത് പറയാം. അതിന്റെ 19 അധ്യായത്തിന്റെ 17 വാക്യം വായിച്ചാട്ട്, 16-17 വായിച്ചാട്ട്.
അനന്തരൻ ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചതിനെ അവൻ എന്നോട് നന്മയെ കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനെ ഉള്ളൂ, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിനെ, യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്ക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണൻ ആകുവാൻ ഇച്ഛിക്കുന്ന എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തിനുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു.
എല്ലാരും ശ്രദ്ധിക്കണേ, ഇത് നമ്മളെ പറ്റിയാ ഇത് പറയുന്നേ. ജീവിതത്തിന്റെ വലിയ സാധ്യത കളഞ്ഞു കുളിച്ച ഒരു നല്ല മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്. ഈ യുവാവ് കർത്താവിന്റെ അടുക്ക് വന്നപ്പോ കർത്താവിനോട് ചോദിച്ചു, ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് പറഞ്ഞു? ബാല്യം മുതൽ നാം വേറെ ബൈബിൾ ഭാഗം കൂടെ വായിച്ചു നോക്കിയാൽ, മറ്റ് ഗോസ്പിൾ കൂടെ ചേർത്ത് പഠിച്ചാൽ ഇവൻ പറയുകയാണ്, ബാല്യം മുതൽ ഞാൻ ഇതൊക്കെ ആചരിച്ചു വരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. അതിനുശേഷമാണ് കർത്താവ് പറയുകയാണ്, നീ ചെയ്യേണ്ടത് ഇതാ, എന്ത് ചെയ്യണം? നീ നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. നോക്കൂ എന്ന് പറഞ്ഞ എല്ലാരും അവരവർക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാനും അല്ല എടുക്കേണ്ടത്. ഈ ആളിനോട് സ്പെസിഫിക് ആയിട്ട് കർത്താവ് ഒന്ന് പറയുന്നിടം വരെ അവൻ നല്ലവനായിട്ട് നിന്നു. എന്നാൽ സ്പെസിഫിക്കലി അവന്റെ നേരെ ഒരു അവന് വ്യക്തമായിട്ട് കർത്താവിനോട് സംസാരിച്ചപ്പോ അവൻ അവിടെ നിന്ന് മടങ്ങിപ്പോയി. ഇതെന്താ കുറിക്കുന്നത്? നാളുകളായി നാം ഒരു വിശ്വാസി എന്ന നിലയിൽ നാം ജീവിച്ചേക്കാം, നാം പല നല്ല കാര്യങ്ങളും ചെയ്തേക്കാം, എന്നാൽ ദൈവം വ്യക്തമായി നമ്മോട് ഒരു കാര്യം സംസാരിച്ച് അതിന് മുമ്പാകെ ഒരു സാക്രിഫൈസ് ആവശ്യമായി വരുമ്പോൾ നാം പിൻവാങ്ങിപ്പോകുന്നുവെങ്കിൽ അത് വളരെ കഷ്ടകരമായ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ. അപ്പോ ഒരു സാധാരണ വിശ്വാസിയായി നാം പാട്ടുപാടി കൈകൊട്ടി നമ്മൾ സഭയിലുണ്ട്, അത് മാത്രം പോരാ, ഒരു ക്രിട്ടിക്കൽ മോമെന്റിൽ നാം വരുമ്പോൾ അവിടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഇടയാകണം. അതാണ് ചലഞ്ച്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് കുറെ നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ലവനായി ജീവിക്കുക എന്നുള്ളതല്ല, യജമാനോട് എന്തോ കൽപ്പിക്കുന്നു അത് ചെയ്യുക എന്നുള്ളതാണ് നമുക്കുള്ളതായ ചലഞ്ച്. ഏറ്റെടുക്കാമോ? എല്ലാവരും തലകളെ ഉണക്കിയാട്ട്. പ്രാർത്ഥിക്കാനായി തള്ളെ വണക്കാം. ഒരു നിമിഷം കൂടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതേ കർത്താവേ, എന്റെ ജീവിതം പാഴാകാതെ ശ്രേഷ്ഠമായ അങ്ങയുടെ ആ വയൽ പ്രദേശത്ത്, ഹല്ലേലൂയ, അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാനായി എനിക്ക് വലിയ അവസരം തന്നതോർത്ത് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആരെയും കമ്പയർ ചെയ്യാതെ എന്റെ യജമാനൻ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു അത് ചെയ്യുവാനായിട്ട് ഞാൻ അങ്ങക്ക് കണക്ക് ബോധിപ്പിക്കണമെന്നുള്ളതായ ആ ഒരു ധൈര്യത്തോടെ, ആ ഒരു കൺവിക്ഷനോടെ ജീവിക്കാനായിട്ട് എനിക്ക് ഇടയാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതേ കർത്താവേ, എന്റെ ജീവിതത്തില് ലോകത്ത് ഞാൻ കൊള്ളരുതാത്തവനാണെങ്കിൽ പോലും എന്റെ കർത്താവ് എന്നെ ഉപയോഗിക്കുമെന്ന് ഞാനിതാ വിശ്വസിക്കുന്നു, ഞാനിതാ ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ. എന്റെ ഇമാജിനേഷൻ അല്ല, എന്റെ കർത്താവ് എനിക്ക് തന്ന വചനപ്രകാരം അതിൽ ഊന്നിക്കൊണ്ട് ഒരു ജീവിതം ചെയ്യുവാൻ, അതിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിപ്പാനായിട്ട് ഇതാ എന്നെ തന്നെ സമർപ്പിക്കുന്നെന്ന് നമുക്ക് പറയാം. നമ്മള് കൂടുതൽ എലിജിബിൾ ആണ്, ഇപ്പോൾ കർത്താവ് നിനക്ക് തന്നതിനേക്കാളും കൂടുതൽ സഭയിലെ സ്ഥാനമാകട്ടെ, ശുശ്രൂഷയിലെ സ്ഥാനമാകട്ടെ, മറ്റുള്ളവരുടെ റെക്കഗ്നീഷൻ ആകട്ടെ, ആദരണയാകട്ടെ, നിനക്കുള്ള സുഖ സൗകര്യങ്ങളാകട്ടെ, ഇതൊന്നും തന്നെ നിനക്കിപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ നീ അർഹിക്കുന്ന ഒരു ചിന്ത മനസ്സിന്റെ കോണിക്കുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപയാലാകുന്നെന്ന് ദൈവം മുമ്പാകെ ഒരു പ്രാവശ്യം കൊണ്ട് ഏറ്റു പറഞ്ഞ് ജീവിതത്തിൽ പരാതി മാറ്റിവെക്കുവാൻ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് മുറുമുറുക്കുവാൻ ഇടയാകാതെ, ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് മർമർ ചെയ്യുവാൻ ഇടയാകാതെ, ഒരു സന്തോഷത്തിന്റെ അനുഭവം ഏറ്റെടുക്കുവാൻ, കൃപയുടെ ധാരാളം പ്രാപിച്ചുകൊണ്ട് സന്തോഷിക്കുന്ന അനുഭവം ഏറ്റെടുക്കുവാൻ നിന്റെ തുടർന്നുള്ള ജീവിതം ഇടയാറുമാറാകട്ടെ. നിനക്ക് യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. അവിടെ യജമാനന്റെ സന്തോഷം സ്വീകരിപ്പാൻ കഴിയാതെ ആ മുടിയൻ പുത്രന്റെ വീട്ടിലെ മൂത്ത സഹോദരനെ പോലെ മാറി നിൽക്കുന്ന അനുഭവം നമുക്ക് ആർക്കും ഉണ്ടാകരുത്. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ്